കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മുഖപ്രകാശത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേൽ കൃപകളും കരുണയും അവിടുന്ന് പകർന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാദിക്കണമേ, ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവിന്റെ പദ്ധതികൾ ഞങ്ങൾ കാണട്ടെ, കർത്താവിന്റെ വഴികൾ ഞങ്ങൾ അറിയട്ടെ, അങ്ങയുടെ ആലോചന ഞങ്ങളെ അറിയിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ആലോചനകളിൽ വലിയവനായ ഞങ്ങളുടെ ദൈവം, ഹല്ലേലൂയ. അങ്ങയുടെ ആലോചനയാൽ ഞങ്ങളെ വഴി നടത്തണമേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ഹൃദയപൂർവ്വം അവിടുന്ന് സംസാരിക്കണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കത്തില്ലല്ലോ. രൂപാന്തരപ്പെട്ടവരായി, പുതുക്കം പ്രാപിച്ചവരായി, ചൈതന്യം പ്രാപിച്ചവരായി കർത്താവെ, നിനക്ക് വേണ്ടി ഒരു സൈന്യമായി ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ അവിടുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ നിൽക്കട്ടെ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ യേശുവിനെ വരച്ചു കാണിക്കുവാൻ, യേശു ഉയർത്തപ്പെട്ടിരിപ്പാൻ, സകലരെയും കർത്താവിങ്കലേക്ക് ആകർഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയുള്ള ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും ചില നാളുകൾക്ക് ശേഷം കേരളപുരത്തുള്ള പ്രിയപ്പെട്ടവരോടുകൂടി ആയിരിക്കാൻ കർത്താവ് അനുവദിച്ച വലിയ സാവകാശത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിനാക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. റോമോ ലേഖനം 8-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ വായിക്കാം.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു. മുന്നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. റോമലേഖനം 8:29 അതിപ്രകാരം പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഞാനത് ഇംഗ്ലീഷിലും NASB വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫോർ ദോസ് ഹൂം ഹി ഫോർന്യൂ ഹി ഓൾസോ പ്രീഡിസ്റ്റൈൻഡ് ടു ബികം കൺഫോം ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ സോ ദാറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് ബോൺ എമംഗ് മെനി ബ്രദറൻ. വെർസ് 30. And these whom he predestined, he also called. And these whom he called, he also justified. And these whom he justified, he also glorified. Hallelujah. What then shall we say to these things? If God is for us, who is against us? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം? സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവ് അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കും. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണെങ്കിൽ ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം 29 മുതൽ 34 വരെയുള്ള 5 വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നു. അവിടുന്ന് മുന്നറിഞ്ഞവരെയാണ് വിളിച്ചത്. അവൻ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മിൽ ആരും യാദൃച്ഛികമായിട്ട് ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നില്ല. ഞായറാഴ്ച എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ച് സമയം കളയാനായിട്ടും നാം ദൈവത്തിന്റെ സന്നിധി വന്നിരിക്കുന്നില്ല. നാം ദൈവത്തിന്റെ സന്നിധി വന്നിരിക്കുന്നതിന്റെ കാരണം കർത്താവ് നമ്മെ മുന്നറിഞ്ഞത് കൊണ്ടാണ്. കർത്താവ് മുന്നറിഞ്ഞവരെയാണ് വിളിച്ചത്. വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവം, ആൽഫയും ഒമേഗയുമായ ദൈവം, ആദിയും അന്തവുമായ ദൈവം പൂർവകാര്യങ്ങളെ മുന്നേ കൂട്ടി പ്രസ്താവിക്കുന്നവനായ ഒരു ദൈവം. യെശയ്യാവ് 46 അതിന്റെ 10 വചനം. ആരംഭത്തിൽ തന്നെ അവസാനവും, ഐസയ്യ ചാപ്റ്റർ 46:10, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് തന്നെ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനം പറയുന്ന ദൈവം, ഡിക്ലെയറിംഗ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഫ്രം ആൻഷ്യന്റ് ടൈംസ് തിങ്സ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഡൺ, സെയിങ് മൈ പർപ്പസ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഐ വിൽ അക്കംപ്ലിഷ് ഓൾ മൈ ഗുഡ് പ്ലഷർ. ആരംഭത്തിൽ തന്നെ അവസാനം പ്രസ്താവിക്കുന്ന ഒരു ദൈവം, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് പ്രസ്താവിക്കുന്ന ദൈവം, എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നുവെന്ന് ദൈവം അവരെ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ മുന്നറിഞ്ഞ എന്നെയും നിങ്ങളെയുമാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. എങ്ങനെയാണ് കർത്താവ് നമ്മെ നീതീകരിച്ചത്? റോമാലേഖനം അതിന്റെ 3 അതിന്റെ 23-24 വചനങ്ങൾ വായിക്കാം. റോമാലേഖനം 3 അതിന്റെ 23-24 വചനങ്ങൾ വായിക്കാം.
ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് നിന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തത്.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് ആ 25 വചനത്തിൽ, 24-25 വചനത്തിൽ വായിക്കുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് അവൻ നമ്മെ നീതീകരിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തമൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായ കാഴ്ചയാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ, തന്റെ കരുണയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം അവൻ തന്റെ നീതിയെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നീതീകരണം? നാം പാപിയായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം ശത്രുവായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നാം അഭക്തരായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. തിരുവെഴുത്ത് പറയുന്നു, നാം അവനെ തിരഞ്ഞെടുക്കുകയല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. നാം പോയി ഫലം കായ്പാനും ആ ഫലം നിലനിൽപ്പാനുമായി അവൻ നമ്മെ തിരഞ്ഞെടുത്തുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവനെ തിരഞ്ഞെടുത്തതല്ല, ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യലേഖനം 1:4 പറയുന്നു, പ്രിയമുള്ളവരെ, ലോകസ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അങ്ങനെ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അവന്റെ രക്തത്തിൽ വിശ്വസിക്കുക മൂലം പരസ്യമായി കാഴ്ചയാക്കി വെച്ചത് മൂലം, അവനിൽ വിശ്വസിച്ചത് മൂലം പ്രിയമുള്ളവരെ നാം സൗജന്യമായി നമ്മുടെ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ ക്ഷമിച്ചു തന്ന് സൗജന്യമായി നമ്മെ നീതീകരിച്ചു. ഹല്ലേലൂയ. ഈ രക്ഷ നാം നേടിയെടുത്തതാണോ? അല്ല. ഈ രക്ഷ നേടിയെടുക്കാൻ കഴിയത്തില്ല. ഈ രക്ഷ വളരെ വിലയേറിയതായതുകൊണ്ട്, വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തതായതുകൊണ്ട് ദൈവം അത് സൗജന്യമായി തന്നു. ഇറ്റ് വാസ് ടോ കോസ്റ്റ്ലി ടു ബൈ, സോ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ഇറ്റ് ഫ്രീ. സൗജന്യമായിട്ട് അവിടുന്ന് നമുക്ക് തന്നു, ദാനമായിട്ട് അവിടുന്ന് നമുക്ക് നൽകി. പ്രിയമുള്ളവരെ വായിക്കാം റോമലേഖനം 5-ാം അധ്യായം, അവിടെ അതിന്റെ 6-ാമത്തെ വചനം.
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു.
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു. 8-ാമത്തെ വചനം.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചിരിക്കിയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വീണ്ടും 10-ാമത്തെ വചനം.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
ഓ ഹല്ലേലൂയ. നാം ബലഹീനരായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം അഭക്തരായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. നാം പോയി ഫലം കായ്ക്കുവാനും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാം വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ക്ഷമിക്കണം, ഞാൻ അവനെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ പോയി ഫലം കായ്ക്കുവാനും എന്റെ ഫലം നിലനിൽക്കുവാനുമായിട്ട് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്? എന്തിനായിട്ടാ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്? ഫലം കായ്പാൻ, ആ ഫലം നിലനിൽപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 5-6 വചനം കൂടെ വായിക്കാമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-6 വചനങ്ങൾ. ഹല്ലേലൂയ. അതിനും പറയാണ്, അവന്റെ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയും അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുകയും അവനിൽ അവന്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. Whom he foreknew, he predestined them to conform to the image of his son Jesus Christ. മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മുന്നറിഞ്ഞ എന്നെയും നിങ്ങളെയും കാലത്തിന്റെ പൂർണ്ണതയെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷയ്ക്കായിട്ട് വിളിച്ചത് തന്റെ പുത്രനായ യേശുവിന്റെ ദിവ്യസ്വരൂപത്തോട് പങ്കാളികളായി തീരുവാൻ വേണ്ടിയാണ്. വീണ്ടും 11-ാമത്തെ വചനം വായിക്കാം. Hallelujah. We have obtained an inheritance, having been predestined according to his purpose, who works all things after the counsel of his will. പ്രിയമുള്ളവരെ, ആദിയിൽ തന്നെ അവസാനം പ്രസ്താവിച്ചവനായ ദൈവം, പൂർവകാര്യങ്ങളെ മുൻപ് കൂട്ടി പ്രസ്താവിച്ചവനായ ദൈവം എന്റെ ആലോചനകളൊക്കെ നിവർത്തിക്കും, എന്റെ താല്പര്യമൊക്കെയും ഞാൻ നിവർത്തിക്കും എന്ന് പറഞ്ഞനായ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്, മുൻ നിയമിച്ചിരിക്കുന്നത് അവന്റെ ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ഹിസ് പർപ്പസ് ഗോഡ് ഹാസ് പ്രീഡെസ്റ്റൈൻഡ് അസ് ടു അക്കംപ്ലിഷ് ഹിസ് പർപ്പസ്. We have obtained an inheritance, having been predestined according to his purpose, who works all things after the counsel of his will. So God has purposed, God has ordained some things to be established through our lives. Nammada jeevithathilude മുൻനിയമിച്ചിരിക്കുന്ന മുൻ നിർണയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവിനെ വിളിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവസന്നിധി ചോദിക്കട്ടെ, ഡു യു നോ വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് ഫോർ യു? വാട്ട് ഈസ് ഗോഡ്സ് കോൾ ഫോർ യുവർ ലൈഫ്? എന്താണ് പൂർവകാലങ്ങളിൽ തന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുകയും തന്റെ ആലോചനകളൊക്കെയും താൻ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞവനായ കർത്താവ് എന്താണ് എന്നിലും നിന്നിലും മുന്നുകൂട്ടി കണ്ടിരിക്കുന്നത്? കണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഡു യു നോ വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് ഫോർ യു? വാട്ട് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു? വാട്ട് ഈസ് ഗോഡ്സ് കോളിംഗ് ഫോർ യു? അവിടുന്ന് മുൻ നിയമിച്ചവരെ വിളിച്ചു, അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു. എന്തിനാ നീതീകരിച്ചത്? എന്തിനാ രക്ഷിക്കപ്പെട്ടെ? നീതീകരിച്ചവരെ തേജസ്കരിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ രക്ഷയെ നാം മൂന്ന് തലങ്ങളിലാണ് പഠിക്കുന്നത്: വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള തേജസ്കരണം. അങ്ങനെയെങ്കിൽ നാം ഒരു വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. വായിക്കാമോ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം, 1 Peter Chapter 1, verse 2.
പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്.
ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം അവിടുന്ന് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കുമായി എഴുതിയിരിക്കുന്നതാണ് ഈ ലേഖനം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെ വിളി, തന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിലുള്ള വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെയുള്ള ഒരനുസരണം, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെയുള്ള ഒരനുസരണത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഗോഡ് ഹാസ് പ്രീഡെസ്റ്റൈൻഡ് അസ് ടു ബി സാങ്ക്ടിഫൈഡ് ടു ബി ഒബീഡിയന്റ് ടു ഹിസ് ഹയർ കോൾ. അവന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിച്ചവരായ നമ്മെ തന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. ഗോഡ് ഹാസ് ഡെസിഗ്നേറ്റഡ് അസ് ഫോർ എ പർപ്പസ്. പ്രിയമുള്ളവരെ, നമ്മൾ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് JD എന്ന് പറയുന്നൊരു സാധനം തരും. JD എന്താ JD? ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണോ ആ കമ്പനിയിൽ നമ്മുടെ റോൾസ്, വാട്ട് ഈസ് അവർ റോൾ, വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, വാട്ട് ഈസ് അവർ അതോറിറ്റി, വാട്ട് ഈസ് ദ സ്പിയർ ഓഫ് വർക്ക്, ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ജോലിയിൽ നമ്മളെ നിയമിക്കുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടേ നമ്മളെ ആക്കി വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ സെക്രട്ടറി കയറി മാനേജറിന്റെ പണിയും, മാനേജറെ കയറി സെക്രട്ടറിയുടെ പണിയും ചെയ്യും, ആകെ മൊത്തം ഒരു അലങ്കോലമായി തീരും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു MNC യെക്കാളും വില കുറഞ്ഞ നിലവാരത്തിലും പദ്ധതികൾ ഇല്ലാത്ത രീതിയിലും ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്ത രീതിയിലും റോൾ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഇല്ലാത്ത രീതിയിലുമാണോ ദൈവം തന്റെ മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു യു നോ ദ JD ഫോർ യു ഇൻ ദ ചർച്ച്? നിങ്ങൾക്ക് ദൈവത്തിന്റെ സഭയിൽ നിവർത്തിക്കുവാനുള്ള വേല എന്താണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോടുകൂടെ രക്ഷിക്കപ്പെട്ട ഒരു പ്രിയ സഹോദരനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, സഹോദര, ഡു യു നോ വാട്ട് ഈസ് യുവർ കോളിംഗ്? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിനക്കറിയാമോ? അസഹോദരൻ അന്നനോട് പറഞ്ഞു, സഹോദര, എനിക്ക് നല്ലൊരു വിശ്വാസി ആയിരിക്കാൻ ഒരു വിളി, ഒരു വിശ്വാസി ആയിരിക്കുവാനുള്ള ഒരു വിളിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വാട്ട് ഈസ് യുവർ കോളിംഗ്? ടു ബി എ ബിലീവർ, ഒരു വിശ്വാസിയായിരിക്കാനാണോ നമ്മുടെ വിളി? എന്നാൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവം പിൽക്കാലത്ത് ആ സഹോദരനെ അനുസരണത്തിലേക്ക് നടത്തിയപ്പോൾ ഇന്ന് ആ സഹോദരൻ കർത്താവിന്റെ വേലയില് അനുഗ്രഹീതനായ ഒരു സഹോദരനാണ്. ഹല്ലേലൂയ. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ പ്രവർത്തിച്ചു. പുരുഷനായതിനു ശേഷമോ ശിശുവിനുള്ളത് തള്ളിക്കളഞ്ഞു. ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് നാം മുഖാമുഖം കാണുന്നു. അല്പമായി നാം മാത്രം അറിയുന്നു, അല്പമായി മാത്രം പ്രവചിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അറിയാമോ ഈ ആലോചനകളുടെ ദൈവം ഭാവിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ മുമ്പേ കൂട്ടി പ്രസ്താവിച്ചവനായ ദൈവത്തിന്, ആലോചനകൾ വിലയനായ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതി പരിശുദ്ധാത്മാവാൽ അറിയിച്ചു തരാൻ കഴിയുകയില്ലയോ? ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ, ലോർഡ്, വാട്ട് ഈസ് മൈ JD? എന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, വാട്ട് ഈസ് മൈ പർപ്പസ്? അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ വേർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരം.
ഹല്ലേലൂയാ. Therefore, I urge you, brethren, by the mercies of God, to present your bodies a living and holy sacrifice, acceptable to God, which is your spiritual service of worship. പണ്ട് അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചിരുന്ന നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി അനുസരണത്തിന് സമർപ്പിക്കുവനെന്നാണ് റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ അനീതിയുടെ അവയവങ്ങളായി ലോകത്തെയും ലോകത്തിന്റെ സുഖഭോഗങ്ങളെയും ആസ്വദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരുന്ന നമ്മുടെ ശരീരങ്ങളെ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ആ പണ്ട് അനുസരണക്കേടിന് പാപത്തിന് സമർപ്പിച്ച നിങ്ങളുടെ അവയവങ്ങളെ ഇപ്പോൾ നീതിയുടെ ആയുധങ്ങളായി അനുസരണത്തിനായി സമർപ്പിച്ചുകൊള്ളുവീൻ. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധന, ദൈവത്തിന് പ്രസാദമുള്ള ഒരു സാക്രിഫൈസ്, ലിവിങ് ആൻഡ് അക്സെപ്റ്റബിൾ സാക്രിഫൈസ്, വിച്ച് ഈസ് എ സ്വീറ്റ് അരോമ ബിഫോർ ഗോഡ്, കർത്താവിന് മുമ്പാകെ ഒരു സൗരഭ്യവാസനയായ ഒരു യാഗം പോലെ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് പറയുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് മാത്രമേ അടുത്ത കാര്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. വി ഷുഡ് നോ ദ വിൽ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ്. നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം. The purpose is good. The will of God for you is good, for your good. It is acceptable before God and it is perfect. Do you know this? Do you know what is God's will for your life? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, യാദൃച്ഛികമായി ദൈവം ആരെയും മുൻ നിയമിച്ചിട്ടില്ല. മുന്നറിഞ്ഞവരെ അവിടുന്ന് വിളിച്ചത് ചില കാര്യങ്ങൾക്ക് വേണ്ടി, മുൻ നിയമിക്കുവാൻ വേണ്ടിയാണ്. ആത്യന്തികമായി നമ്മുടെ എല്ലാവരെയും വിളിയുടെ ഉദ്ദേശം തന്റെ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തന്നെയാണ്. Each individual member should confirm to image and likeness of God, no doubt about it. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായി ആത്യന്തികമായി നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതിന്റെ പദ്ധതി എന്താ? സഭ ഉണരാ, ഉണർവായക്ക, ഉണർന്നു ഞങ്ങൾ കരിന്തിരികൾ മുറിച്ചു മാറ്റി, വിളക്കിലെണ്ണ പകർന്നിടുക. കരിന്തിരികൾ മുറിച്ചു മാറ്റി, വിളക്കിലെണ്ണ പകർന്നിടുക. മഹാദൈവമേ, മഹാദൈവമേ, സലിഞ്ഞു കൃപ പകരൂ. ഹല്ലേലൂയ. കരിന്തിരികൾ മുറിച്ചു മാറ്റി വിളക്കിലെണ്ണ പകർന്നിടട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം അറിയാത്തിടത്തോളം കാലം നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കരിന്തിരി പുകയുന്നത് പോലെയുള്ള ഒരു അനുഭവങ്ങളാണ്. വിളക്കിലെണ്ണയുണ്ടോ? ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലുള്ള ഒരു അനുസരണം, ആത്മാവിന്റെ വിശുദ്ധീകരണം, അതിലൂടെ ഉണ്ടാകുന്ന ഒരു അനുസരണം. നന്മയും പൂർണ്ണയുതയും പ്രസാദമുള്ള ദൈവഹിതം. അങ്ങനെയെങ്കിൽ വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ തിരിഹിതം തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാതെ, ഈ ലോകം കാണുന്നത് പോലെ കാണാതെ, ഈ ലോകം കേൾക്കുന്നത് പോലെ കേൾക്കാതെ, ഈ ലോകം തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കാതെ, ഈ ലോകത്തിന്റെ നടത്തയോട് കാലഗതിക്ക് അനുരൂപരാകാതെ, തികച്ചും വ്യത്യസ്തമായി ദൈവം തന്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ തന്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, 2 തിമോത്തി 2 അതിന്റെ 19 പറയുന്നത് പോലെ, ദൈവം തനിക്കുള്ളവരെ അറിയുന്നു, ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. 2 തിമോത്തി 2:19-21 ദൈവം തനിക്കുള്ളവരെ അറിയുന്നുവെന്നും ദൈവത്തിനുള്ളവർ സകല അനീതിയും വിട്ടതെന്ന് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു കൊള്ളട്ടെ എന്നാകുന്നു ദൈവത്തിന്റെ മുദ്ര. അപ്പോൾ ദൈവം തനിക്കുള്ളവരെ അറിയുന്നു, ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. ദൈവത്തിന്റെ സ്ഥിരമായ ഒരു അടിസ്ഥാനം, ദൈവത്തിന്റെ സ്ഥിരമായ ഒരു അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിനെ നാമം ഉച്ചരിക്കുന്ന എല്ലാവരും സകല അനീതിയും വിട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു ദൈവത്തിന്റെ മുദ്ര. ദൈവം മുന്നറിഞ്ഞവരെയാ വിളിച്ചത്, അവിടുന്ന് വിളിച്ചവരെയാ നീതീകരിച്ച്, അവിടുന്ന് നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണത്തിലൂടെയുള്ള ഒരു തേജസ്കരണത്തിലേക്കാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിൽ നിന്ന് ഒരു വേർപാട് ഒരു ദൈവവൈതലിനുണ്ടാകണം. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിനുള്ളവർ സകല അനീതിയും വിട്ടകന്ന്, ലോകമോഹങ്ങളെ വിട്ടകന്ന്, കൺമോഹവും ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപവും വിട്ടകന്ന്, ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി കർത്താവിനെ സമർപ്പിച്ചുകൊള്ളട്ടെ, സകല അനീതിയും ഇട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു ദൈവത്തിന്റെ മുദ്ര. അങ്ങനെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുമ്പോൾ ആണ് നമുക്ക് അനുസരിക്കാൻ കഴിയുക. ഞാന് ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ ഭയഭക്തിയോടെ നോക്കുന്ന ഒരു വചനമുണ്ട്. ഒരു കർത്താവിന്റെ വേലക്കാരൻ എന്നുള്ള നിലയില് യജമാനന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ ഭയഭക്തനാക്കി തീർക്കുന്ന ഒരു വചനമുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 17:10. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 17:10. വായിക്കാമോ?
ആ വണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവി.
അവണ്ണം തന്നെ നിങ്ങളുടെ കൽപ്പിച്ചതൊക്കെയും ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ഞാൻ ആദ്യ കാലങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ താഴ്മയുടെ ഒരു പ്രകടനമാണ് ഈ വചനം. നമ്മളിതെല്ലാം ചെയ്തു, അയ്യോ എന്താ നന്നായിട്ട് ചെയ്തു കേട്ടോ, എന്തോ ചെയ്യാനോ ബ്രതെല്ലാം, ഇതെല്ലാം അങ്ങ് കൃപയല്ലേ അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അങ്ങനെ നമ്മൾ വെളിപ്പെടാൻ പാടില്ല, മറിഞ്ഞിരിക്കണം, പിന്നെ താഴ്മയുള്ളവരായിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയാതെ നമ്മൾ ഉടനെ പറയും ഇല്ല ബ്രദറേ, അൺഫോർത്തിസാബിന്റെ ബ്രദർ ഇഴും പുഴുവാ ബ്രദറേ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഞാനും വിചാരിച്ചോണ്ടിരുന്നത് ഇങ്ങനെ ഈ താഴ്മയുമായിട്ട് നമ്മളെ താഴ്മയെ നിർത്താനുള്ള ഭക്തിയുടെ വേഷം ധരിക്കാനുള്ള ഒരു വചനമാണ് ഇതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, ആ വചനം ഒന്നുകൂടി ധ്യാനിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് അവൻ കണക്ക് കൊടുക്കുവാൻ ഈ യജമാനന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഈ വചനം വളരെ ഘനമുള്ള ഒരു വചനമാണ്, അർത്ഥവത്തായ ഒരു വചനമാണ്. അവിടെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തതിന് ശേഷം, കൽപ്പിച്ചത് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? കൽപ്പിച്ചത് അറിയണമെങ്കിൽ കേൾക്കണം. അതല്ലേ ഏറ്റവും പ്രയാസമുള്ള കാര്യം? അതിനെന്ത് സംഭവിക്കണം? അപ്പൊ കേൾക്കണം, എന്തോ ചെയ്യണം? നമ്മൾ വായിച്ചോണ്ടിരുന്നേ എന്താണ് ദൈവഹിതം എന്ന്? കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ എന്തോ ചെയ്യണം എന്നാ പറഞ്ഞേ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് ഈ ലോകത്തിന് അനുരൂപരാകാതെ അനീതിയുടെ ആയുധങ്ങളായി അനുസരണക്കേടിനെ, നിങ്ങളുടെ പാപത്തിന് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിച്ചു കൊടുക്കാതെ തന്നെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും ശുദ്ധിയുള്ളവരായി നീതിയുടെ ആയുധങ്ങളായി അനുസരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് എന്താണ് അനുസരിക്കേണ്ടതെന്ന് തിരിച്ചറിയത്തുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം വളരെ പ്രയാസമാണ്. അവണ്ണം തന്നെ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്യണമെങ്കിൽ അറിയണം, അറിയണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ രൂപാന്തരപ്പെടണം. ശിശുവായിരിക്കുന്നിടത്തോളം കാലം നീതിയുടെ വചനത്തിൽ അഭ്യസനം ലഭിക്കാത്തവനാണ്. ശിശുവായിരിക്കുന്നിടത്തോളം കാലം പിതാവിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് വ്യക്തതയില്ലാത്തവനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയും, നാം ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നിരൂപിച്ച്. എന്താ ശിശുക്കളുടെ നിരൂപണം? എല്ലാ ഞായറാഴ്ചയും ചർച്ച വന്ന് ആരാധനയൊക്കെ പങ്കെടുത്ത്, ഒരു ഞായറാഴ്ച നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണം. അത് നമ്മൾ ഞായറാഴ്ച ദൈവത്തെ ഒന്ന് ആരാധിച്ചു പോകുന്നു, അതിന് തെറ്റുണ്ടോ? വേറെ ആളുകള് ലോകക്കാരെ സംബന്ധിച്ച് നോക്കാമെങ്കിൽ ലോകത്തിൽ വെറുക്കുത്തുകൾക്ക് പുറകെ പോകുന്ന ആളുകളെ നോക്കുമ്പം നമ്മൾ ചർച്ച വന്നിരിക്കുന്ന വലിയ കാര്യമല്ലേ? വലിയ കാര്യമാ. പക്ഷെ ഇത് ആരുടെ നിരൂപണമാ? ശിശുക്കളുടെ നിരൂപണമാ. എല്ലാ കോട്ടേജ് മീറ്റിംഗ് ഒന്നുപോലും ഞാൻ മിസ് ചെയ്യത്തില്ല, ദൈവത്തിന് ഒന്നാം സ്ഥാനമാ. അതും ആരുടെ നിരൂപണമാ? ശിശുവിന്റെ നിരൂപണം. ബേസിക് ലെവലാണത്. ആത്മീയ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. Do you know what is God's calling for you? Do you know what is God's purpose and plan for your life? അറിയാമോ? കൽപ്പിച്ചതൊക്കെയും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്തതിന് ശേഷം കൽപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കർത്താവ് തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19:25 പറഞ്ഞു, ഇത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. കാരണം കൂടെ നടന്ന ശിഷ്യന്മാർ ഈ സ്റ്റാൻഡേർഡ് ഒക്കെ ഇട്ട് പറഞ്ഞു, അയ്യോ കർത്താവ്, ഇത് അപ്പോൾ രക്ഷിക്കപ്പെടുന്നവര് ഈ നിലവാരത്തിലൊക്കെ ജീവിക്കുന്നവര് ചുരുക്കമോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഇത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാ, എന്നാൽ ദൈവത്താൽ സാധ്യം തന്നെ. നമ്മളെ കൊണ്ട് പറ്റുമോന്ന്, നമ്മളെ കൊണ്ട് പറ്റിയ കാര്യത്തിന് വല്ലതും ആണോ കർത്താവ് വിളിച്ചേക്കുന്നേ? ഒന്നും പറ്റത്തില്ല. എന്റെയും നിന്റെയും ജഡത്തിൽ ഒരു നന്മയും വസിച്ചിട്ടില്ല. എന്റെയും നിന്റെയും സ്വന്തം ശക്തി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നേ. എന്തിനാ വിളിച്ചിരിക്കുന്നേ? 2 കൊരിന്ത്യൻസ് 4:7 അതിന്റെ 7:8
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല.
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് മൺകൂടാരങ്ങളിൽ പകർന്നു കിട്ടിയിരിക്കുന്നു. അപ്പം ഇത് സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നോക്കിയേ 2 കൊരിന്ത്യൻസ് 3:13 നോക്കിയേ, അതിന്റെ 5 വായിക്കാമോ?
ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്ര.
ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് പോലെ, വലിയ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് പോലെ എന്തെങ്കിലും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. Not that we are adequate in ourselves to consider anything as coming from ourselves, but our adequacy is from God. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. Our adequacy is from God. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഒന്ന് തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രയോജനദാസനാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്താ പറയണ്ടേ? പ്രയോജനമില്ലാത്ത അപ്രയോജനദാസന്മാരാണ്. നമ്മൾ അപ്രയോജനദാസന്മാരാണോ? നമുക്കൊരു തിരിച്ചറിവുണ്ടോ? എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും കൊള്ളരാത്തവനാ ഞാൻ എന്നുള്ള തിരിച്ചറിവുണ്ടോ? പ്രിയമുള്ളവർ, അതൊരു വെളിപ്പാടാണ്. കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ, കർത്താവിൽ വളരുമ്പോൾ തിരിച്ചിരുന്ന യാഥാർത്ഥ്യമാണ്, കർത്താവെ ഈ വിളിച്ചിരിക്കുന്ന പണി എന്നെ കൊണ്ട് പറ്റത്തില്ല. മ്ലേച്ഛനായി വരുന്നിതാ സ്വച്ഛനാ രക്ഷക തിളർന്നോരു പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ, ചങ്കിലേ രക്തം ജലം പാപത്തെ നീക്കി സുഖം നൽകട്ടെ, മുറ്റും രക്ഷിക്കാൻ കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ലേ ഞാൻ, വൈരാഗ്യമേറിയാലും
ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം, നീതാൻ്റെ ചെയ്യിക്കാവേണം.
ഈ തിരിച്ചറിവാണ് അപ്രയോജനദാസന്റെ ക്വാളിറ്റി. പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപതാ. എന്നിൽ തന്നെ ഒരു പ്രാപ്തിയില്ലാതിരിക്കുമ്പോൾ, എന്നിൽ തന്നെ ഒരു ശക്തിയില്ലാതിരിക്കുമ്പോൾ, എന്നിൽ തന്നെ ബലഹീനനാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, കർത്താവേ നിന്റെ വസ്ത്രം നീ എനിക്ക് തരണമേ, നിന്റെ കൃപ എനിക്ക് തരണമേ, എന്റെ സ്വന്തം ശക്തിയാൽ ഈ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റത്തില്ല. തന്റെ സ്വയപരിശ്രമത്തിന് ഒരവസാനം വരാത്ത ഒരുത്തിന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല താൻ അപ്രയോജനദാസനാണ്. നമ്മൾ വിചാരിക്കും താഴ്മയുള്ള കാര്യമാണല്ല, അതൊരു വെളിപ്പാടാണ്. എന്നെ കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, അതൊരു വെളിപ്പാടാണ്. ഒരുപക്ഷെ അനേക വർഷങ്ങളില് കർത്താവുമായുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് ലഭ്യമാകാവുന്ന ഒരു വെളിപ്പാട്. അപ്രയോജനദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. This is the highest achievement, highest position a servant of the Lord can earn or to receive. Earn achievement ശരിയല്ല, receive. കർത്താവിന്റെ കൃപ മൂലം എന്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. Our adequacy is from God. ഈ അപ്രയോജന ദാസനെ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുള്ള ഒരുവൻ ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. പിന്നെ താഴ്മയുടെ രൂപത്തിൽ പറയാം, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പുറത്തു വരുന്ന ഒരു യാഥാർത്ഥ്യമായി തീരണം. പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുക, പൗലോസ് അപ്പോസ്തലന് വലിയ അപ്പോസ്തലനായിരുന്നു, അപ്പോസ്തലന്മാരെ ശ്രേഷ്ഠനായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനാണ് ഏറെ അധ്വാനിച്ചത്. പക്ഷെ അപ്പോസ്തലനോട് ചോദിക്കുക, അപ്പോസ്തല ആണോ, അപ്പോസ്തലനാണോ അധ്വാനിച്ച്, ഏറെ കൂടെ അധ്വാനിച്ച അപ്പോസ്തലനാണോ? 1 കൊരിന്ത്യൻസ് 15 അധ്യായം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 അവിടെ വായിക്കുമ്പോൾ 10-ാമത്തെ വചനം വായിക്കാം.
എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ അത്രേ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഒരു അപ്പോസ്തലനായി തീർന്നേ. ഈ വെളിപ്പാട് പ്രാപിച്ചവനായതുകൊണ്ടാണ് ഇത്രയും ആത്മീയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാൻ ആ മൺകുടത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ നിക്ഷേപം മൺകുടത്തിന് മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. തന്നിൽ തന്നെ ശക്തനായിരിക്കുന്ന, തന്നിൽ തന്നെ കോൺഫിഡന്റ് ആയിരിക്കുന്ന, തന്നിൽ തന്നെ അഭിമാനമുള്ള, തന്നിൽ തന്നെ പൂർണ്ണതയുള്ള, തികവുള്ള വ്യക്തിക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു നിലവാരം. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാണ്, എന്നോടുകൂടെയുള്ള ദൈവകൃപ വ്യർത്ഥമായതുമില്ല. ആ ദൈവകൃപ വ്യർത്ഥമാകാഞ്ഞതിന്റെ കാരണം തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞ് തന്നെ തന്നെ പ്രവർത്തിക്കാതെ, തന്നെ തന്നെ അധ്വാനിക്കാതെ ആ ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ആ ദൈവകൃപ വ്യർത്ഥമാകാഞ്ഞത്. ദൈവകൃപ പ്രവർത്തിക്കുന്നത് ബലവാന്മാരിലല്ല, ദൈവകൃപ പ്രവർത്തിക്കുന്നത് ബലഹീനന്മാരിലാണ്. ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് ജ്ഞാനികളിലല്ല, പോഷന്മാരിലാണ്. കാരണം ജ്ഞാനികൾ ഓൾറെഡി ജ്ഞാനികൾ, അവർക്ക് കൃപയുടെ ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് കുടുംബവിഹീനവും കുലഹീനമായും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമായ ജീവിതങ്ങളിലാണ്. ഞാനല്ല, എന്നുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആർ യു സീരിയസ് ടു നോ ദ വിൽ ഓഫ് ഗോഡ്? ഈ ദൈവത്തിന്റെ ഹിതം, എന്നെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? എന്നോടുകൂടെയുള്ള ദൈവകൃപ വ്യർത്ഥമായി പോയില്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യർത്ഥമാക്കാം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നോടുകൂടെയുള്ള ദൈവകൃപ വ്യർത്ഥമായില്ല. രണ്ടു വരുന്ന സാറാം അധ്യായം ഒന്നും രണ്ടും വചനം.
നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കും.
ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ലഭിച്ച ഈ ദൈവത്തിന്റെ കൃപ, ദാനമായി ലഭിച്ച ഈ നിക്ഷേപം, ഈ മൺകുടാരങ്ങളിലേക്ക് പകരപ്പെട്ട ഈ അത്യന്ത ശക്തി നമ്മൾ വ്യർത്ഥമാക്കി കളയരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം പറയുന്നു, പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ലി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാസുദിനം. പ്രിയമുള്ളവരെ, ദൈവഹിതത്തിനായിട്ട് നമ്മൾ ഉണരുന്നുണ്ടോ? ഈ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉണരുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്, ഉണർവയക്ക ഉണർവയക്ക. പക്ഷെ നമ്മൾ ഉണരുന്നുണ്ടോ? Are we willing? കർത്താവ് ദൈവഹിതം ഒന്നും വെളിപ്പെടുത്താതെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമാണ് അന്നോ? ഇല്ലില്ല, ഇത് വെളിപ്പെടുത്തത്തില്ല. അങ്ങനെയാണോ? അല്ല, ഇത് വെളിപ്പെടുത്താൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ഈ ഹിതം. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകുമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി പോകരുത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. കർത്താവിന്റെ സഭ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനം വളരെ സുഗമമായി ഈ ദേശത്ത് ഒരു വെളിച്ചമായി, ഈ ഭൂമിയിൽ ഒരു ഉപ്പായി, ഒരു സൗരഭ്യവാസനയായി ഈ ദേശത്ത് ആയിരിക്കും. പലപ്പോഴും ദൈവത്തിന്റെ സഭ ഒരു ശരീരമായി നിൽക്കുന്നുവെങ്കിലും പലപ്പോഴും പല അവയവങ്ങളും പാരലൈസ്ഡ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ്. ആരെങ്കിലും യാദർച്ഛികമായിട്ട് ചുമ്മാ വന്നിരിക്കുന്നുണ്ടോ? വിശ്വാസി എന്നുള്ള നിലയിൽ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? തിരിച്ചറിവില്ലാതിരിക്കുന്നുണ്ടോ? സംഭവിക്കുന്ന കാര്യം ഇതാണ്, നാം ചെയ്യേണ്ട ഫങ്ഷൻ കൈ ചെയ്തില്ല എങ്കിൽ അതിന് പകരം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കൈക്ക് പകരം വേറൊന്നില്ല. എന്നെ ചെവി ചെയ്യുന്ന കാര്യം ചെവി ചെയ്തില്ലെങ്കിൽ അതിന് മറ്റൊരു കാര്യമില്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യാദൃശ്ചികമായ ദൈവം ആരെയും വിളിച്ചിട്ടില്ല. അവിടുന്ന് മുന്നറിഞ്ഞരെ വിളിച്ചത് വിത്ത് എ പർപ്പസ്. ഇത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കൃപ തന്നേക്കുക, ഈ മൺകൂടാരങ്ങളിലേക്ക് നിക്ഷേപം പകർന്നിരിക്കുക. ഇനി എന്താ വേണ്ടേ? ജീവനും ഭക്തിക്കും ആധാരമായുള്ളതൊക്കെയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ അപ്പം തന്നിട്ടുണ്ട്. വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാനുള്ള ജലം കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാം തന്നിട്ടുണ്ട്. രണ്ട് പത്രോസ് അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ നാലാം വചനം. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം നാലാം വചനം.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
നമ്മള് വായിച്ചു, അവിടുന്ന് മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുവിരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ പുത്രനോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു, എല്ലാം വായിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിമഹത്വ മൂന്നാമത്തെ പറയുന്നത് തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചു. അപ്പൊ ആരാ വിളിച്ചത് നമ്മളെ? തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ച ദൈവം. അവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനമായി തന്നേക്ക്. ഈ മൺകുടത്തില് ദാനമായിട്ട് ജീവനും ഭക്തിക്കും ആധാരമായുള്ളതൊക്കെയും വിലയേറിയതും അതിമഹത്തായ വാഗ്ദാനങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ മൂലം, ഈ നിക്ഷേപം മൂലം ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടകന്ന് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ ഇടവരും. നമ്മൾ എന്താ ചെയ്യണ്ടേ? വിധേയപ്പെട്ടു കൊടുത്താ മതി, ഏൽപ്പിച്ചു കൊടുത്താ മതി, സമർപ്പിച്ചാ മതി,
കീഴടങ്ങിയാ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാ മതി. ഇക്കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കർത്താവേ, എന്നാൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഐ ആം അൺഎബിൾ ടു ഡു ദിസ് ബട്ട് യു ആർ ഏബിൾ. എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റും. ഇതാണ് വിധേയത്വം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം തന്നിട്ടുണ്ട്. അവൻ വിളിച്ചത്, നീതീകരിച്ചത്, അവന്റെ കൃപ ഈ തേജസ്കരണത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവം ആവശ്യപ്പെടുന്ന എന്താണ്? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ ലഭ്യമാകുന്ന വിശുദ്ധീകരണത്തിലൂടെ തിരിച്ചറിയുന്ന ഒരു അനുസരണം, അനുസരണമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 2:12-13, ആകയാൽ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. ആകയാൽ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അപ്പൊ ആര് പ്രവർത്തിക്കണം? ഞാൻ പ്രവർത്തിക്കണം. പൗലോസ് പറയാണ്, ഞാന് അരികത്തിരിക്കുമ്പോൾ മാത്രം നിങ്ങൾ അനുസരിച്ചതുപോലെയല്ല, ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ. അടുത്ത വചനം എന്താ പറയുന്ന അറിയാമോ? എന്നാൽ ഇച്ഛിക്ക് എന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ തിരുളവുണ്ടായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് യു, ഗോഡ് ഇസ് അറ്റ് വർക്ക് വിഥിൻ യു ടു ഡു ടു വിൽ ആൻഡ് ഡു അക്കോർഡിംഗ് ടു ഹിസ് ഗുഡ് പ്ലഷർ. വിളിച്ചവനായ ദൈവം വിശ്വസ്തനാണ്. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമാണ് ഇതിലൂടെ ഉണ്ടായിട്ട്. ഈ ആലോചന തരുന്നത് ദൈവമാണ്, അത് നിവർത്തിക്കാനുള്ള കൃപ തരുന്നതും ദൈവമാണ്. വി നീഡ് ടു വർക്ക് ഇറ്റ് ഔട്ട്. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് അതിനോട് അനുസരണത്തിൽ പ്രതികരിച്ച് അതിന് വിധേയപ്പെട്ട് കൊടുക്കുക. വർക്ക് ഇറ്റ് ഔട്ട് അവർ സാൽവേഷൻ. ഈ രണ്ട് വചനവും ചിലർ ഒരു വചനത്തെ മാത്രം കയറി പിടിക്കും. 12 വചനം മാത്രമാന്ന് പറഞ്ഞ് ചില ഗ്രൂപ്പുകാരവർ, അടുത്ത ഗ്രൂപ്പുകാരവർ മുഴുവൻ ചെയ്യുന്നത് കർത്താവ. 12 വചനം മാത്രം പിടിച്ചാ പറയും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെട്ടോണം, അല്ലെ നിങ്ങളുടെ കാര്യം പോക്കാം. അത് പറയുന്നതോടെ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ കരഞ്ഞ് നിലവിളിച്ച് കർത്താവേ രക്ഷിക്കണേ, വിടുവിക്കണമേ, കരഞ്ഞ് 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 ജീവിതകാലം മുഴുവൻ എന്ത്? എപ്പോഴും നമ്മുടെ പാട്ടെന്താ? ജീവിതമെന്നും ശരിയായിട്ടില്ലയ്യോ, ജീവിപ്പിക്കും കർത്തനെ വന്ന്. ഈ പാട്ട് വല്ലപ്പോഴും ഒക്കെ പാടണം കേട്ടോ. വല്ലപ്പോഴും പാടാത്തവരെ കുറിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. എല്ലായ്പ്പോഴും പാടുന്നവരെ കുറിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഒന്ന് കർത്താവിനോടുകൂടെ ചെന്ന് പറയണം, എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റും. മുറിയടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന് മുമ്പാ കരയണം. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട്. അങ്ങനെയെങ്കിൽ പരസ്യമായിട്ട് ദൈവം ഏൽപ്പിച്ച പ്രവർത്തികളെ നമുക്ക് ചെയ്യാൻ കഴിയും. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ മുഴുവൻ നേരവും കരഞ്ഞോണ്ടിരിക്കുമ്പോ പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും പിശാച് നമ്മളെ വഞ്ചിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം പ്രാർത്ഥനയുടെ 95% പ്രാർത്ഥിക്കുന്ന, കർത്താവെ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ സ്വാർത്ഥത, എന്റെ തന്നിഷ്ടം. അവസാനം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? അവസാന സമയം തീരുമ്പോഴേ പറയും, കർത്താവെ യോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ആകമൊത്തമുള്ള സഭയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സുവിശേഷ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നു, ദൈവദാസന്മാരെ കൂട്ടുത്തരവാദിത്തമായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും. കാരണം പിശാച് വളരെ മനോഹരമായിട്ട് നമ്മളിൽ നിന്ന് സമയം അപഹരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്നാ? നമ്മുടെ പരാജയങ്ങൾ നിരന്തരം കാണിച്ച് 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 നമ്മുടെ എഫിഷ്യൻസി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ ചെയ്താൽ മതി, മനസാന്തരപ്പെട്ടാൽ മതി, പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആകും. കർത്താവേ ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല എന്ന് പറയുമ്പോ കർത്താവ് ഇന്നങ്ങ് ശരിയാ, കൃപ അവൈലബിളാ. വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ടും മനുഷ്യ പ്രവൃത്തികൾ ദോഷമുള്ളതാകൊണ്ട് വെളിച്ചത്തെക്കള്ളതുമായി ഇരുട്ടിനെ സ്നേഹിക്കുന്നതാണ് നമുക്ക് ന്യായവിധിയായി തീരുന്നത്. വെളിച്ചത്തെ സ്നേഹിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിന്റെ വഴിയിലെ ആഗ്രഹിക്കുക, കർത്താവിന്റെ വഴികളെ ആഗ്രഹിക്കുക. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാ നമ്മെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ നിക്ഷേപം
ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാ വിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രഹത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ പ്രഹത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ എന്നുള്ളമേ സ്തുതിക്കാമി പാരനേ താന്മകൾ സ്തുതിക്കാന്തരംഗമേയനു നന്ദിയോടെ പാടി.
ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് നിവർത്തിച്ചതിന് ശേഷം അപ്രയോജനദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപ അധ്വാനിച്ചു. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. കർത്താവിന് വേണ്ടി കൃപയിൽ എന്തെങ്കിലും ചെയ്ത ഒരാൾക്ക് ഒന്നും അവകാശപ്പെടാൻ കാണത്തില്ല. ഞാനിത് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു, ഒന്നും അവകാശപ്പെടാൻ കാണത്തില്ല. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ അധ്വാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്ന സമയത്ത്, തന്റെ ജീവിത അവസാന സമയത്ത്, 2 തിമോത്തി 4 വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ താൻ നിവർത്തിച്ചു. 2 തിമോത്തി 4:6-7 വചനം.
ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തെ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയമുള്ളവരെ, യേശുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഇത് പറയുവാൻ കഴിയും. ഞാൻ എന്റെ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ ഗ്രഹിക്കു വേണ്ടി. നമ്മൾ പലപ്പോഴും ഈ വചനഭാവം വായിക്കുന്നത് മറ്റുള്ളവർ മരിച്ചു കഴിയുമ്പോൾ. അടുത്തിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മറിയാമേന്റെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചിലരവിടെ കടന്നു വന്നിരുന്നു. പ്രിയമുള്ളവരെ, ആന്റിയെ സംബന്ധിച്ച് 2 വർഷമായിട്ട് കിടക്കയിലായിരുന്നു. എന്നാൽ തന്റെ അടുക്കൽ വരുന്ന ഒരാളെ പോലും വിടാതെ തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളോട് കർത്താവിന്റെ സുവിശേഷം പറയുന്ന, കർത്താവിന്റെ കർത്താവ് ഏൽപ്പിച്ച സുവിശേഷം പറയുവാനുള്ള ഒരു വലിയ തീഷ്ണത ഈ പ്രിയ ആന്റിയിലുണ്ടായിരുന്നു. ഏറ്റവും അവസാനം താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ 3 മക്കളും രക്ഷിക്കപ്പെട്ടു, അവരെ കുടുംബവുമായിട്ട് രക്ഷിക്കപ്പെട്ടു. അവസാനം 3 ആൺമക്കളും അടുത്തുള്ള സമയത്ത് ഒരു മകൻ തലേന്ന് രാത്രി ഞാൻ ആന്റിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ബ്രദറെ, എന്റെ മൂത്ത മോൻ വരുന്നതിന് മുമ്പേ കർത്താവിനെ അങ്ങ് വിളിക്കുമോ? അവൻ ഇത്രയും പൈസ ചെലവാക്കി വരുന്നല്ലേ, അവനെ കണ്ടാൽ നല്ലതായിരുന്നു. ആന്റിയുടെ പറഞ്ഞു, ആന്റി, കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, തലേ ദിവസം പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും വീണ്ടും ആത്മീയമായ പ്രത്യാശയുടെ പാട്ടുകൾ പാടാനും എല്ലാം ദൈവം നമുക്ക് നല്ല അവസരം തന്നു. ആന്റിക്ക് നന്നായിട്ട് ഒരുങ്ങി ഒരക്കൗണ്ട് പോലും സെറ്റിൽ ചെയ്യാതെ ഇരിക്കാതെ എല്ലാം സെറ്റിൽ ചെയ്ത് ഒരുക്കത്തോടെ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് പോയാൽ മതി, എനിക്കിനി ഒരു ദിവസം പോലും നിൽക്കണ്ട എന്ന് പറയുവാനിടയായി. മകൻ വന്നു കണ്ടു, 4:30 മകൻ വന്നു, 7 മണിക്ക് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാളുകൾ എണ്ണുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ആയുസ് 39 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ 4 വചനത്തിലെ എന്റെ ആയുസ് എത്രയെന്ന് എന്നെ തന്നെ അറിയിക്കണമേ. 90 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, കർത്താവെ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ഏറ്റവും ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രം, ആ ദൈവകൃപയിൽ ആശ്രയിച്ച ഹിതം ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അവസാനം പറയാനിടയാകും, ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ചുമ്മാതെ പറഞ്ഞല്ല, ചെയ്യാൻ ഏൽപ്പിച്ചത് മുഴുവൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല പോരാട്ടം പോരാടി, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അങ്ങനെയെങ്കിൽ അവസാനമായിട്ട് ഒരു വചനം കൂടെ ഞാൻ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് അതിന്റെ 1 അധ്യായം അതിന്റെ 10 വചനം.
അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ വിടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവേൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിച്ചാൽ, ഒരു നിർബന്ധ ബുദ്ധിയിലെ കർത്താവെ തിരിഹിതം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച്, ഒരു മനസ്സുബുദ്ധിക്കുള്ള രൂപാന്തരത്തിനായിട്ട് ആഗ്രഹിച്ച്, ദൈവത്തിനുള്ള അനുസരണത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവിനോടുകൂടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് അവന്റെ ഹിതം നിവർത്തിച്ചാൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹാലലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം, ചിലർക്ക് ദൈവ ശുശ്രൂഷയ്ക്കുള്ള വരമാണ്, ചിലർക്ക് ദൈവം പരിപാലനപരമാണ്, ചിലർക്ക് ദൈവം പ്രസംഗിക്കുവാനുള്ള വരമാണ്, ചിലർക്ക് ചില സഹായത്തിനുള്ള വരമാണ്, ചിലർക്ക് ചില വീര്യപ്രവൃത്തികൾ ചെയ്യാൻ രോഗശാന്തിക്കുള്ള വരം. ദൈവത്തിന്റെ സഭ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ, എല്ലാവരും പ്രാസംഗികരല്ല, എല്ലാവരും സുവിശേഷകരല്ല, പക്ഷെ എന്താണോ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ, സഹായമെങ്കിൽ സഹായം ചെയ്യുവാൻ, പരിപാലനമെങ്കിൽ പരിപാലനം ചെയ്യാനുള്ള വരം, കരുണ കാണിക്കാനെങ്കിൽ അങ്ങനെ ഒരു വരം, മറ്റുള്ളവരെത്തിനെ എൻകറേജ് ചെയ്യാനുള്ള അങ്ങനെയുള്ള വരം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഓ ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ. അതാണ് നമ്മൾ റോമാലേഖനം 12 അധ്യായത്തിനെ തുടർന്ന് വരുന്ന വാക്കുകളിൽ വായിക്കുന്നത്. ഭാവിക്കണതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണം. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പലതായിരിക്കുന്നത് പോലെ കർത്താവിന്റെ സഭയിലെ വ്യത്യസ്തരായ വ്യക്തികൾ ആയിരിക്കുന്നത് പോലെ വിവിധ അവയവങ്ങൾ ഒന്ന് ചേർന്ന് അതിന്റെ പ്രവൃത്തി ചെയ്യുന്നു. പലപ്പോഴും സഭ എന്താണ് തിരിച്ചറിയുന്ന ഒരു എമർജൻസി സിറ്റുവേഷനല്ല. When church is going through a crisis, that time the functions of the members will be very evident. പല സാഹചര്യങ്ങളിലും സഭ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോൾ, ഒരു മരണം വരുമ്പോൾ, ഒരു വിവാഹം വരുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ, ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ ഒരു 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 ആക്കം സഭയിൽ ഉണ്ടാകുമ്പോൾ, അവിടെയാണ് കർത്താവിന്റെ സഭ അതിന്റെ അവയവങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആർക്കും ഭാരമില്ലാത്ത അവസ്ഥയിൽ വളരെ സുഗമമായ രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി പോകുവാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളിൽ എല്ലാവർക്കും പ്രസംഗിക്കാനായിട്ടുള്ള, ഞങ്ങളെ ചിലരെ ദൈവം പ്രസംഗിക്കാനാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ല. 100% ഞങ്ങൾക്കറിയാവുന്നൊരു കാര്യം, ദൈവം കൃപ തന്നതുകൊണ്ട് മാത്രമാണ് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എനിക്ക് ഇന്ന സഹോദരന്റെ കൃപ, ഇന്ന സഹോദരിയുടെ കൃപയല്ല, എന്റെ കൃപ എന്താന്ന് തിരിച്ചറിയാൻ അത് ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഞാൻ വന്നപ്പോൾ ശിവസഹോദരൻ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത് ഇതാണ്, നാം എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ, ദൈവസഭ എല്ലാം ഉണർന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള സുവിശേഷീകരണം വളരെ വേഗത്തിൽ നടക്കും. എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യാതിരുന്നാൽ ഇറ്റ് ഈസ് അൺഡൺ, അത് ചെയ്യാതെ കിടക്കും. There is no substitute for you. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിന്നെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആൾ ഇവിടെ ഇല്ല. നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം നീ ചെയ്യാതിരുന്നാൽ ഇറ്റ് ഇസ് അൺഡൺ. എന്നാൽ ദൈവത്തിന്റെ കാലത്തിന്റെ പൂർണ്ണതയെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ ദൈവം വേറെ ചിലരെ കൊണ്ട് ചെയ്യിക്കും. കാരണം കർത്താവിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കും, ഒന്നുപോലും മിസ്സാകത്തില്ല. അതാണ് നമ്മൾ ആദ്യം വായിച്ചത് ഏശയ്യാ 46:10. പക്ഷേ ഐ ഷുഡ് ബി അവൈലബിൾ ഫോർ ദ മാസ്റ്റർ. അതുകൊണ്ട് 2 തിമോത്തി 2:20 പറയുന്ന പോലെ, അതുകൊണ്ട് ദൈവം തനിക്കുള്ളവരെ അറിയുന്നുവെന്നും തനിക്കുള്ളവർ സകല അനീതിയും വിട്ടകുന്നു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാകുന്നു മുദ്ര. അങ്ങനെയെങ്കിൽ യജമാൻ ഉപയുക്തമായ ഒരു മാനപാത്രമായി സകല സൽപ്രവർത്തികളും അഭ്യസനം പ്രാപിച്ചവനായിത്തീരും. ഹി വിൽ ബി എ വെസൽ ഓഫ് ഓണർ, ഹി വിൽ ബി സാങ്ക്ടിഫൈഡ്, ഹി വിൽ ബി അവൈലബിൾ ഫോർ ദ മാസ്റ്റർ, ഹി വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ദ ഗുഡ് വർക്ക്സ്. അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ. അതുകൊണ്ട് സഭ ഉണരട്ടെ, സഭയിലെ അവയവങ്ങൾ ഉണരട്ടെ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സഹോദര സഹോദരനെ കുറിച്ച് വളരെ വ്യക്തമായൊരു ഹിതമുണ്ട്. എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായമായിരിക്കും അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ 13-ാം അധ്യായത്തിൽ പറയാണ്, അപ്പോസ്തലമാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, അപ്പോലോസിനെ അപ്പോസ്തലായ പൗലോസിനെ ബർണബാസിനെയും താൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പൗലോസിനെയും അപ്പോലോസ് ബർണബാസിനെ വേർതിരിച്ചത് പരിശുദ്ധാത്മാവ് മുൻനിർണയിച്ചിരിക്കുന്ന ചില വേലയ്ക്കായിട്ട് വേർതിരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നത് മുന്നറിഞ്ഞ് മുൻ നിയമിക്കപ്പെട്ട ചില വേലകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ വേലയല്ല, നമ്മുടെ പ്രവർത്തനമല്ല, അവന്റെ വേല, അവന്റെ പ്രവർത്തനം. അതിനായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. അവിടുന്ന് മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഈ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹാലേലൂയ. കർത്താവിന്റെ വചനത്തെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലേലൂയ. അതെ, കർത്താവിന്റെ ഹിതം തിരിച്ചറിയുവാൻ, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഹിതം തിരിച്ചറിയുവാൻ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞപ്പോൾ, ഓ ഹാലേലൂയ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുന്ന പരിശുദ്ധാത്മാ പറയുമ്പോൾ നമ്മെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.